ശ്രീ അരുൺ തോമസ്, എന്താണ് യൂണിലൈഫിന്റെ പ്രവർത്തനം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയുടെ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഇൻഡിപെൻഡന്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആണ് യൂണിലൈഫ്. അത് ഒരു ഡെമോക്രാറ്റിക് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ. മൂന്ന് ഘടകങ്ങളാണ് ഈ അസോസിയേഷൻ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, അവരുടെ ഒരു വോയിസ് ആയിട്ട് സ്റ്റുഡൻസിന്റെ ഒപ്പീനിയൻസും അവരുടെ ലീഡർഷിപ്പ് സ്കിൽസും വളർത്താൻ വേണ്ടി ഉള്ള ഒരു ഓർഗനൈസേഷൻ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഡ്വൈസ്. സ്റ്റുഡൻസിന് എന്തെങ്കിലും അക്കാഡമിക് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ്, സ്റ്റുഡൻറ് അഡ്വക്കേറ്റിനെ ഞങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് സർവീസ് സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തേത് എന്ന് പറയുന്ന ഘടകം എന്ന് പറയുന്നത് അവരുടെ നോൺ അക്കാഡമിക് സർവീസസ്, അതായത് സ്പോർട്ടിങ്, സോഷ്യൽ, അക്കാഡമിക് ക്ലബ്സ്. ഞങ്ങൾക്ക് ഏകദേശം അണ്ടർ ദ അഫിലിയേഷൻ ഓഫ് യൂണിലൈഫ് വി ഹാവ് മോർ ദാൻ 120 ക്ലബ്സ്. സോ ഇതെന്ത് പറയുന്നത്, സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി വരുന്നത് പഠനത്തിന് വേണ്ടി മാത്രമല്ല, അവർക്ക് അതിനെക്കാട്ടിലും അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ ഒരു സ്വരമായിട്ട്, അവരുടെ ഒരു ശബ്ദമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത് ഒരു ജസ്റ്റിസ് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു മെയിൻ ലക്ഷ്യമാണ് യൂണിലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
നമ്മുടെ നാട്ടിൽ കാണുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന് സമാനമായിട്ടുള്ള ഒരു സംഘടനയാണോ ഇവിടെ അത്?
തീർച്ചയായിട്ടും, പക്ഷെ അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞാല് ഇലക്ഷൻസ് നമ്മുടെ നാട്ടിലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെന്റ് വേ ആണ് ഇവിടുത്തേത്. ഇത് ആദ്യമേ നോമിനേഷൻ നിങ്ങൾ കൊടുക്കുന്നു, അതായത് 6 ക്യാമ്പസ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിൽ. 35,000 സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു യൂണിവേഴ്സിറ്റി യൂണിലൈഫ്. അപ്പോൾ 6 ക്യാമ്പസിൽ നിന്നും നോമിനീസ് നോമിനേഷൻ കൊടുക്കുന്നു, അതിനുശേഷം അവര് ഇലക്ഷൻ മോഡിലേക്ക് പോകുന്നു. അതിനുശേഷം അവര് യൂണിവേഴ്സിറ്റിയിൽ കറണ്ട് ആയിട്ട് ഉള്ള മെയിൻ സ്റ്റുഡൻസ് ഇഷ്യൂസിനെ എടുത്തു കാണിച്ച് ആ ഒരു ബേസിസില് ക്യാമ്പയിൻ നടത്തുന്നു. അങ്ങനെയാണ് അവര് കൺവിൻസ് ചെയ്യുന്നത്, ഓക്കെ നിങ്ങളുടെ ശബ്ദമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങള് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ പറയാൻ പറ്റും. ഇത് ഓൺലൈൻ വോട്ടിംഗ് ആണ്, അതാണ് ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിലത്തേത് ഇവിടെയായിട്ട്. ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ 22,000 സ്റ്റുഡൻസ് വോട്ടിംഗ് നടത്തി. എനിക്ക് തന്നെയായിട്ട് 12,000 വോട്ട് കിട്ടി. 2,000 പരം വോട്ടിന്റെ ലീഡിലാണ് ഈ പ്രാവശ്യം രണ്ടാമത്തെ തവണ യൂണിലൈഫിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്.
അരുണ, ഈ ഇത്തരത്തിൽ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നും പറഞ്ഞു, എങ്ങനെയാണ് ആ പ്രവർത്തനം പോകുന്നത്? അരുണിന് ഏതൊക്കെ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ അതോറിറ്റീസിന്റെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കാൻ അധികാരമുണ്ട്?
ഈ യൂണിലൈഫിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലെ വിവിധ കമ്മിറ്റികളിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്. അതായത് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബോർഡ്, യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബോർഡിലെ മെമ്പറാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഗവേണൻസ് ആൻഡ് ലെജിസ്ലേഷൻ കമ്മിറ്റിയിലെ മെമ്പറാണ്. അക്കാഡമിക് റിവ്യൂ പാനൽ കമ്മിറ്റിയിലെ മെമ്പറാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇതെല്ലാം ഓരോരോ സെക്ഷൻ കവർ ചെയ്യുന്നു സ്റ്റുഡൻസിന്റെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിനാൻസ്, ഞാൻ അതിൻ്റെ അകത്തെ ഫിനാൻസ് കമ്മിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിലെ മെമ്പറാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ അവർക്ക് സ്പെസിഫിക്കലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യുകയും ഒപ്പത്തിനൊപ്പം പഠിക്കുകയും ഉള്ള വരുമ്പം അവർക്ക് അതനുസരിച്ച് ഫീസ് അടയ്ക്കാനുള്ള ഒരു നിവൃത്തിയില്ലാതെ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് സാധാരണഗതിയിൽ വരാറുണ്ട്. അവരെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ ഒരു കേസ് സ്പെഷ്യൽ കേസ് ആയിട്ട് കണക്കാക്കുകയും അത് ബോർഡിൽ പ്രസന്റ് ചെയ്യുകയും ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുകയും അതിന് എക്സ്റ്റൻഷൻ വേണമെന്ന് പറയുകയും ചെയ്യാനുള്ള ഒരു വോയിസ് ഉണ്ട്.
യൂണിലൈഫ് പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് ഇത്തരം ബോർഡിൽ എത്രത്തോളം ഒരു വില ഉണ്ടാകുന്നുണ്ട്?
തീർച്ചയായിട്ടും, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. അപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് എല്ലാ ബോർഡുകളിലും മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അവര് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് വളരെ കാര്യമായിട്ടത് മുഖവിലേക്ക് എടുക്കുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട്. അത് ഇറ്റ്സ് വെരി സപ്പോർട്ടീവ്. ഇതിന് സാധ്യമാകണമെങ്കിൽ യൂണിലൈഫും യൂണിവേഴ്സിറ്റിയും ആയിട്ട് ഒരു നല്ല ബന്ധം പുലർത്തണം. ആ ഒരു നല്ലൊരു ബന്ധം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നന്നായിട്ട് ബന്ധം പുലർത്തി പോരുവാൻ എന്റെ ഈ ഒരു പൊസിഷൻ വഴിയും എന്റെ സ്റ്റാഫിന്റെ എഫേർട്ട് വഴിയും സാധിക്കുന്നു.
തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ നാട്ടില് നമ്മൾ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ പല പാനലായി അല്ലെങ്കിൽ സംഘടനകളുടെ പേരിലാണ് മത്സരിക്കുന്നത്. ഇവിടെ അത്തരത്തിൽ പാനലായിട്ടായിരുന്നു, എങ്ങനെയാണ്?
ഇവിടെ ഞങ്ങള് രണ്ട് ടീമായിരുന്നു മത്സരിക്കുന്നത്. അതായത് ഞാൻ റൺ ചെയ്ത ടീമിന്റെ പേര് സ്പീക്ക് അപ്പ് ബി ഹേർഡ്, സ്വരമുയർത്തു നിങ്ങളെ ഞങ്ങൾ കേൾക്കുന്നു, അതായിരുന്നു ഞങ്ങളുടെ ടിക്കറ്റിന്റെ പേര്. അതുപോലെ തന്നെ ഫ്രഷ് എന്ന് പറയുന്ന വേറൊരു ടീമും ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ടീമും റൺ ചെയ്യുന്നത് സെർട്ടൻ പോളിസീസിന്റെ ബേസിസിലാണ്. ഞങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്, എമർജൻസി അക്കോമഡേഷൻ ഫോർ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ 24-hour access to the library, അതുപോലെ തന്നെ a fair go for all the students means more on campus events. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ പോളിസീസ്. അപ്പൊ ആ ഒരു പോളിസീസിലാണ് സ്റ്റുഡൻസ് നോക്കുന്നത്, ഓക്കെ ഇവരെന്താണ് എന്ത് ഇഷ്യൂ ആണ് റേസ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് ഇവര് തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന്.
അരുൺ, നേരത്തെ കേരളത്തിലായിരുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളാണോ? അതിന്റെ ഒരു പരിചയം കൊണ്ടാണോ ഇവിടെയും സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്?
തീർച്ചയായിട്ടും ഞാൻ പല പല സംഘടനകളിൽ നാട്ടില് പദവികൾ വഹിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇവിടെ സഹായകരമായിട്ടുണ്ട്.
കേരളത്തിലെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളവിടെ കാണുന്നത് പരസ്പരമുള്ള പോരടിക്കൽ അല്ലെങ്കിൽ തല്ലുപിടിക്കും അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്നു. ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ വ്യൂസ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ പോയി അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ സമരം വെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ രീതി എന്തെന്ന് വെച്ചാല് ഇവർക്ക് ഇവിടെ ഒരാൾക്ക് ഒരു കാര്യത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവര് നേരെ ആ വിയോജിപ്പുള്ള ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഒരു ഹെൽത്തി കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡിസ്കഷനിലൂടെ അത് അവര് ട്രൈ ടു റിസോൾവ് അവിടെ തന്നെ വെച്ച് പരിഹരിക്കാൻ വേണ്ടി നോക്കും. അതല്ലെങ്കിൽ മാത്രമാണ് അത് പിന്നെ അവര് ഡിസ്കഷനില് പല പല മീറ്റിംഗ്സിലൂടെ അവര് ട്രൈ ടു റിസോൾവ്.
ഇവിടെ അരുൺ എങ്ങനെയാണ് ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേർന്നത്?
ഇവിടെ ഞാന് 2012 ആദ്യമായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ എല്ലാവരെ പോലെ സാധാരണ ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്നു, ഇവിടുത്തെ കോഴ്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു എന്നുള്ള ഒരു റുട്ടീൻ ആയിരുന്നു എൻ്റെത്. കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ വർഷത്തെ പ്രസിഡന്റ് ആയിരുന്ന സ്റ്റീഫൻ മെക്കെല്ലാം എന്റെ ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു കാഷ്വൽ മീറ്റിംഗില് ഞങ്ങള് എന്റെ ആശയങ്ങൾ പുള്ളിയായിട്ട് പങ്കുവയ്ക്കുകയും എന്റെ ആശയങ്ങളോട് വളരെ സാമ്യമായിട്ടുള്ള ആശയങ്ങളാണ് പ്രീവിയസ് പ്രസിഡന്റിന്റെ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം എന്നെ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനിലേക്ക് ക്ഷണിക്കുകയും അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയും 600 വോട്ടിൽ പരം ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു.
സൗത്ത് ഓസ്ട്രേലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയനായ യൂണിലൈഫിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺ തോമസുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ വിവിധ മേഖലകളിൽ വിജയിച്ച മലയാളികളെ ഇത്തരത്തിൽ SBS റേഡിയോ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അറിയാവുന്ന മറ്റാരെങ്കിലുമോ ഏതെങ്കിലും മേഖലകളിൽ ഇത്തരം വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അവരെയും SBS റേഡിയോ വഴി പരിചയപ്പെടുത്താം. അക്കാര്യം ഞങ്ങളെ അറിയിക്കുക. അരുൺ തോമസുമായുള്ള അഭിമുഖം തുടരുന്നു. അരുൺ, ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ 2 മുമ്പ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് നേരെ ഏറെ അക്രമങ്ങൾ ഉണ്ടായിരുന്നു, അത് വലിയ വാർത്തയായിരുന്നു. ഒരു ഇന്ത്യൻ സ്റ്റുഡന്റായി നിൽക്കുമ്പോൾ അരുണിന്, പ്രത്യേകിച്ച് സംഘടനയിലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അരുൺ, അരുണിന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഇതുവരെയായിട്ടും എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 5 എനിക്ക് യാതൊരു തരത്തിലും ഉള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ അത് ഇല്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെല്ലുവാണെങ്കിൽ അവിടെയും കാണും ഡിസ്ക്രിമിനേഷനും അറ്റാക്ക് അഗെയിൻസ്റ്റ് ഫോറിനേഴ്സും എല്ലാം. ഓസ്ട്രേലിയൻസ് പൊതുവെ നല്ലവരാണ്, എനിക്ക് തോന്നുന്നില്ല അവിടെ ഇവിടെയും 1-2 പേര് കാണും ഒരു മുഴുവൻ കമ്മ്യൂണിറ്റിയെ മോശമാക്കാൻ വേണ്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും പത്രങ്ങളും വാർത്തകളും അതിനെ പൊലിപ്പിച്ചു കാണിക്കുകയാണ് ചെയ്തതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ അതിനെപ്പറ്റി. പക്ഷേ പൊതുവായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അന്നത്തെ സംഭവത്തിൽ പല സ്റ്റുഡൻസും കംപ്ലൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ, ഞങ്ങളുടെ യൂണി ലൈഫിൽ. അന്ന് ഞങ്ങള് യൂണി ലൈഫ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ സ്റ്റുഡൻസിനെ ഫ്രീ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. അതിപ്പം വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്.
എന്തായാലും അരുൺ, സംഘടനാ പ്രവർത്തനത്തിൽ ഇനി ഓസ്ട്രേലിയയിൽ എന്താണ് ലക്ഷ്യം, എന്താണ് ഭാവി?
ഞാൻ ഈ വർഷം അവസാനം എന്റെ ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഫുൾ ടൈം ജോലിയിലേക്ക് കയറണമെന്നുള്ളതാണ് എന്റെ ഈ ഒരു പദവി എന്ന് പറയുന്നത്. അടുത്ത വർഷം പകുതി വരെ ഉണ്ട്. അപ്പൊ ഞാനിപ്പം ഫുൾ ടൈം ജോലി ചെയ്യുന്നതിൽ ഒപ്പം തന്നെ ഇതും മാനേജ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്റെ പാഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ്. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ 2 ഹയസ്റ്റ് എക്കോണമി ബൂസ്റ്റ് ചെയ്യുന്നത്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുക, അവർക്ക് അവർക്കൊരു വോയിസ് ആയിട്ട് മാറുക, അവരുടെ ഒരു ശബ്ദമായിട്ട് മാറുക, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
നന്ദി അരുൺ തോമസ്.
താങ്ക് യു വെരി മച്ച്.